പ്രൈസ് ദി ലോർഡ്. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, കൂടാതെ എന്റെ കടാക്ഷവും അവന് ലഭിക്കും എന്നരുളി ചെയ്ത സർവശക്തന്റെ നാമത്തിൽ ഇന്നത്തെ പഠന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, ദ ബുക്ക് ഓഫ് റെവലേഷൻ chapter 1 verse 10. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഓൺ ദ ലോർഡ്സ് ഡേ ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. ആത്മവിവശതയിൽ ആകുക. മുൻ അമേരിക്കൻ സെനറ്ററായിരുന്ന സ്വീറ്റ് ഡബ്ല്യു മോറോ ന്യൂയോർക്കിൽ നിന്നും ട്രെയിൻ യാത്ര തിരിച്ചു. വഴിമധ്യ ടിക്കറ്റ് പരിശോധകൻ എത്തിയപ്പോൾ അദ്ദേഹം തന്റെ ടിക്കറ്റ് അന്വേഷിച്ചു, പക്ഷെ കണ്ടില്ല. എവിടെ വെച്ചു എന്ന കാര്യം അദ്ദേഹം മറക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പരിഭ്രമം കണ്ട പരിശോധകൻ പറഞ്ഞു, സർ, നിങ്ങളെപ്പോലെയുള്ളവർ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുകയില്ല എന്നറിയാം. സാരമില്ല. ഉടനെ അദ്ദേഹം മറുപടി പറഞ്ഞത്, എനിക്കാണ് ടിക്കറ്റ് കാണേണ്ട അത്യാവശ്യം. കാരണം എവിടെയാണ് ഇറങ്ങേണ്ടുന്നതെന്നും ടിക്കറ്റ് കണ്ടാലേ എനിക്കറിയുകയുള്ളൂ. ഇത് കേട്ടാൽ ചിരി വരുമായിരിക്കും. ഇന്ന് ക്രൈസ്തവർ എന്ന് അഭിമാനിക്കുന്ന പലരും ഈ വിധത്തിലുള്ള മറവി രോഗം ബാധിച്ചവരാണ്. ഈ ജീവിതയാത്ര എവിടെയാണ് അവസാനിക്കുന്നതെന്നും അവിടെ എത്തേണ്ടവരുടെ യോഗ്യതകൾ എന്തെല്ലാമെന്നും വ്യക്തമാക്കുന്ന സത്യവചനം ഉണ്ടെന്നറിയാവുന്ന പലരും അത് കാണാറില്ല. എന്നാൽ ചിലർ കണ്ടിട്ടുണ്ട്. ടിക്കറ്റ് പരിശോധകനെ പോലെ ആരെങ്കിലും ഭാരപ്പെടുത്തിയാലോ, പ്രതികൂലങ്ങൾ എന്തെങ്കിലും വന്നെങ്കിലോ മാത്രമേ അവർ അത് ഉപയോഗിക്കുകയുള്ളൂ. പിന്നെ എവിടെ വെച്ചു എന്ന് ചിന്തിക്കണമെങ്കിൽ അടുത്ത പ്രതികൂലം ഉണ്ടാകണം. എന്നാൽ ചിലർ വായിക്കും, പക്ഷെ പൂർവികർ വായിച്ചത് കൊണ്ട് ഞങ്ങളും ചെയ്യുന്നു എന്ന് മാത്രം. ഇറങ്ങേണ്ട സ്ഥലത്തെപ്പറ്റി, തുടർന്നു വരുന്ന ന്യായവിധിയെപ്പറ്റി ഒരു നിശ്ചയവും അവർക്കില്ല. എന്നാൽ ദൈവവചനവുമായി നിരന്തര ബന്ധം പുലർത്തുകയും ഓരോ സ്ഥലം കഴിയുമ്പോൾ അഥവാ ഓരോ വർഷം പിന്നിടുമ്പോൾ താൻ ഇറങ്ങേണ്ട സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനായി തയ്യാറാകുകയും ചെയ്യുന്നു. ഇവിടെ ശരിയായ വഴികാട്ടിയായി പരിശുദ്ധാത്മാവ് അവരോട് കൂടെ ഉണ്ടാകും. ഭംഗിയേറിയ ആ സ്ഥലത്ത് പരിശുദ്ധാത്മാവ് അവരെ എത്തിക്കുകയും ചെയ്യും. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവായ യോഹന്നാൻ അപ്പോസ്തലൻ്റെ ജീവിതം ഉന്നത ആത്മീയ ജീവിതത്തെ പറ്റിയുള്ള യഥാർത്ഥ ചിത്രമാണ്. ദൈവവചനവും യഹോവയുടെ സാക്ഷ്യവും നിമിത്തം ഡൊമിഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. പ്രതികൂല സാഹചര്യത്തിലും തന്നെ കരുതിയ ദൈവത്തെ അദ്ദേഹം മുറുകെ പിടിച്ചിരുന്നു. ആ പ്രതികൂലത്തിലും തൻ്റെ യജമാനന് വേണ്ടി പ്രയോജനമുള്ളവനാകുവാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. ആത്മവിവശതയിലായ സന്ദർഭങ്ങളാണ് അതിന് സഹായിച്ചത്. പ്രതികൂലത്തിലാകുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക എന്ന് പറയുന്നത് ഉള്ളിൽ അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായ യോഹന്നാനെ കാണുവാൻ കഴിയുന്നു. യഹൂദന്മാർ തള്ളിക്കളഞ്ഞ മനുഷ്യപുത്രനായ യേശു അവർ ഒരുക്കിയ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായ ദിവസം. സങ്കീർത്തനം 118:20-24 വാക്യങ്ങൾ, യോഹന്നാൻ 20:1-19 ഈ വാക്യങ്ങളിൽ കർത്തൃ ദിവസത്തെക്കുറിച്ച് നമുക്ക് കാണാവുന്നതാണ്. പത്മോസ് ദ്വീപിൽ ആരും ആരാധിക്കാൻ യോഹന്നാന് കൂട്ടില്ലായിരുന്നു. താളമേളങ്ങളില്ല, അനുകൂല ഘടകങ്ങളല്ല, ഒന്നും തന്നെയില്ല. ചുറ്റും പ്രതികൂലവും ഏകാന്തതയും മാത്രം. എന്നിട്ടും ആത്മാവിലാകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തടസ്സങ്ങൾ മാത്രം നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ യോഹന്നാനെ പോലെ ആത്മവിവശതയിലാകുവാൻ നമുക്ക് കഴിയുമോ? പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ പലപ്പോഴും നാം വേദപുസ്തകം വായിക്കാൻ പോലും കഴിയാത്തവരായിത്തീരുന്നു. എന്നാൽ അങ്ങനെയല്ല. പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ വചനവുമായിരുന്നാൽ നമുക്ക് വചനത്തിൽ കൂടി ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ കഴിയും. ആത്മവിവശതയിലായപ്പോഴാണ് കാഹളത്തിനൊത്ത ഒരു മഹാനാദം അദ്ദേഹം കേട്ടത്. മാനസിക മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ചലനം നമ്മെയും ആ ശബ്ദം കേൾക്കാൻ സഹായിക്കുന്നു. ആത്മനിറവിലായ യോഹന്നാൻ അപ്പോസ്തോലൻ സപ്ത മഹിമാ വിഭൂഷിതനായ ശബ്ദത്തിനുടമയെ കാണുകയും ചെയ്തു. ആത്മനിറവിലായപ്പോൾ യോഹന്നാൻ അപ്പോസ്തോലൻ സപ്ത മഹിമാ വിഭൂഷിതനായ താൻ കേട്ട ശബ്ദത്തിൻ്റെ ഉടമയെ കാണുകയും ചെയ്തു. വെളിപ്പാട് പുസ്തകം 1:14-16 വാക്യങ്ങളിൽ അത് കാണാവുന്നതാണ്. ഒന്നാമതായി അവൻ നിലയങ്കി ധരിച്ചവനായിരുന്നു. രണ്ടാമത് മാറത്ത പൊൻകച്ച കെട്ടി. 3 തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മയുള്ളത്. 4 കണ്ണ് അഗ്നിജ്വാലക്കൊത്തതായിരുന്നു. 5 കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന് സദൃശവുമായിരുന്നു. 6 അദ്ദേഹത്തിൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും 7 അദ്ദേഹത്തിൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയുള്ളതുമായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യപുത്രനോട് സദൃശമായ ഒരു രൂപത്തിൽ നിന്നാണ് ആ ശബ്ദം യോഹന്നാൻ കേട്ടത്. ദൈവം തിരഞ്ഞെടുത്തവൻ ആത്മാവിലായി ദൈവശബ്ദം കേൾക്കുക മാത്രമല്ല, ശബ്ദത്തിൻ്റെ ഉടമയെ കാണുകയും അദ്ദേഹം നൽകിയ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് വെളിപ്പാട് 1:11 കാണാം. സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നത് കാണുകയും ഇവിടെ കയറി വരിക എന്ന ശബ്ദം കേൾക്കുകയും ചെയ്തപ്പോഴാണ് രണ്ടാമത്തെ ആത്മവിവശത ഉണ്ടായതെന്ന് വെളിപ്പാട് പുസ്തകം 4:1-2 വാക്യങ്ങളിൽ കാണുന്നു. അതിൻ്റെ ഉദ്ദേശം മേലാൽ സംഭവിപ്പാനുള്ളത് കാട്ടിക്കൊടുക്കുവാനായിരുന്നു. ഭൗമിക മണ്ഡലത്തിൽ നിന്ന് സ്വർഗീയ മണ്ഡലത്തിലേക്ക് എടുക്കപ്പെടുവാൻ ആത്മവിവശത ആവശ്യമായിരുന്നു. ഭൗമിക മണ്ഡലത്തിൽ നിന്ന് സ്വർഗീയ മണ്ഡലത്തിലേക്ക് എടുക്കപ്പെടുവാൻ ആത്മാവിലാകുക എന്നുള്ളത് ആവശ്യമായിരുന്നു. പരിശുദ്ധാത്മ നിറവുള്ളവൻ മാത്രമേ സ്വർഗീയ കാഴ്ച കാണുകയുള്ളൂ എന്നുള്ളതിൻ്റെ തെളിവാണ് യോഹന്നാൻ കണ്ട കാഴ്ചകൾ. സ്വർഗീയ സിംഹാസനസ്ഥൻ്റെ വർണ്ണന രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം സ്വർഗീയ ദർശനം കണ്ടു എന്നതിൻ്റെ തെളിവാണ്. സ്വർഗീയ സിംഹാസനം സ്ഥിരമായതത്രേ. സങ്കീർത്തനം 45:6 വാക്യത്തിൽ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു, നിന്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു എന്ന് നാം കാണുന്നു. മൂന്നാമതായി യോഹന്നാൻ ആത്മവിവശതയിലായത് എപ്പോഴെന്ന് വെളിപ്പാട് പുസ്തകം 21:10 വാക്യത്തിൽ കാണുന്നു. ദ ബുക്ക് ഓഫ് റെവലേഷൻ Chapter 21:10. ഒന്നാമത്തേത് ആദ്യം, ഫസ്റ്റ് വൺ, റെവലേഷൻ 1:10. Second one, Revelation chapter 4, verse 1 and 2. Third one, Revelation chapter 21, verse 10. പുതിയ എരുസലേം എന്ന നഗരം ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുകയും ദൈവം അവരോട് കൂടെ, അതായത് തൻ്റെ ജനത്തോടുകൂടെ വസിക്കുന്ന കൂടാരം എന്ന് കേൾക്കുകയും ചെയ്തു. ദൂതന്മാരിൽ ഒരുത്തൻ അത് കാണുവാൻ ക്ഷണിച്ചപ്പോൾ ആത്മവിവശതയിലായിത്തീരുകയും ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി അവർണനീയമായ ആ ദൃശ്യം കാണിക്കുകയും ചെയ്തു എന്ന് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1:2-11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ വിശദമായി നമുക്കത് അറിയാവുന്നതാണ്. ഈ വിശുദ്ധ നഗരത്തിലേക്കുള്ള യാത്രക്കാരാണ് നാം ഓരോരുത്തരും എന്ന് മറന്നു പോകരുത്. ആത്മ നിറവിലാകാനുള്ള സാഹചര്യം ഇല്ല, എല്ലാം പ്രതികൂല സാഹചര്യങ്ങളാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാൽ നമ്മുടെ യാത്രയുടെ അവസാനം വളരെ ദയനീയമായിരിക്കും. അതുകൊണ്ട് യോഹന്നാനെ പോലെ ഏത് സാഹചര്യത്തിലും ആത്മാവിലാകുവാൻ ദൈവത്തോട് അപേക്ഷിക്കുക. നാം ഓരോരുത്തരും ആത്മ നിറവുള്ളവരായി തീർന്നാൽ മണവാളനോടൊപ്പം പാർക്കുവാനുള്ള ഭാഗ്യം ലഭിപ്പാൻ നമുക്ക് കഴിയും. അത് ലഭിപ്പാനായി സത്യവചനം പഠിക്കുക, ഒരുങ്ങുക. സത്യവചനം പഠിക്കുക, മണവാളനോടൊപ്പം പാർക്കുവാനായി ഒരുങ്ങുക. മണവാട്ടിയായി സ്വയം ഒരുങ്ങിയേ മതിയാകുകയുള്ളൂ. അതിനായി ആഗ്രഹിക്കുക, പരിശ്രമിക്കുക. കാന്തൻ വരുവാനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. അതിനുവേണ്ടി ഒരുങ്ങുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയനായവനെ, പുതുവർഷത്തിൻ്റെ 1 മാസം ഞങ്ങളിൽ നിന്ന് പിന്നിട്ടു. 1 മാസം ഞങ്ങളെ കാത്ത അവിടുത്തെ സ്നേഹത്തിനായി നന്ദി. ഏത് സാഹചര്യത്തിലും ആരാധിക്കേണ്ടവനെ ആരാധിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. വചനം വായിക്കുവാനും പഠിക്കുവാനും പ്രാർത്ഥിപ്പാനും കൃപ തരണമേ. മണവാട്ടിയായിട്ടൊരുങ്ങി ഞങ്ങളുടെ മണവാളൻ വരുമ്പോൾ മണവാളനോടൊപ്പം പോകുവാൻ, സഭയാ മണവാട്ടിയായി ഒരുങ്ങി നിൽപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ആത്മ നിറവിലാകുവാൻ ഈ പുതുവർഷം ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ലോകവും ലോകത്തിലുള്ളതിനെയും വിട്ട് അപ്പനോട് ചേർന്നിരിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യഹോവ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.